നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ലിബറൽ സഖ്യം അധികാരത്തിലെത്തിയാൽ ആണവ ഊർജ്ജ ഉൽപ്പാദനത്തിലേക്ക് ഓസ്ട്രേലിയ മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
I want to make sure that the Australian public understands today that we have a vision for our country to deliver cleaner electricity, cheaper electricity and consistent electricity.
ലിബറൽ സഖ്യം അധികാരത്തിലെത്തിയാൽ ആണവ ഊർജ്ജ ഉൽപ്പാദനത്തിലേക്ക് ഓസ്ട്രേലിയ മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്നലെ മാത്രമാണ് എവിടെയായിരിക്കും ആണവ നിലയങ്ങൾ സ്ഥാപിക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലിബറൽ സഖ്യം പുറത്തുവിട്ടത്. ഏഴിടങ്ങളാണ് ഇതിനായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ക്വീൻസ്ലാൻഡിലെ ടാറോങ്, കേലൈഡ്, ന്യൂ സൌത്ത് വെയിൽസിലെ ലിഡൽ മൌണ്ട് പൈപ്പർ, സൌത്ത് ഓസ്ട്രേലിയയിലെ പോർട്ട് അഗസ്റ്റ, വിക്ടോറിയയിലെ ലോയാങ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മൂജ എന്നിവിടങ്ങളാണ് ലിബറൽ സഖ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന ഇടങ്ങൾ.
We want to utilize the existing assets that we've got and the poles and wires that are used at the moment on the coal-fired power station sites can be utilized to distribute the energy generated from the latest generation nuclear reactors.
രണ്ടിടങ്ങളിൽ 2035-2037 ആകുമ്പോഴേക്കും നിലയങ്ങൾ പ്രവർത്തനക്ഷമമാകുമെന്നാണ് ലിബറൽ സഖ്യം പറയുന്നത്. എന്നാൽ ആണവ നിലയങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നതിന് ലിബറൽ സഖ്യം പറഞ്ഞിരിക്കുന്ന കണക്കുകളേക്കാൾ 5 വർഷം കൂടുതലെടുക്കുമെന്നാണ് CSIRO കണക്കുകൾ. പ്രതിപക്ഷം 2035 നിലയങ്ങൾ പ്രവർത്തനക്ഷമമാകുമെന്ന് പറയുന്നതിനെ വിമർശിച്ച് സ്മാർട്ട് എനർജി കൌൺസിലിന്റെ CEO ജോൺ ഗ്രൈംസ് രംഗത്തെത്തി.
ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദി മോസ്റ്റ് റീസെന്റ് ബിഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ടു ബി ബിൽറ്റ് took 18 years from the date of announcement until the date of commissioning. That is in the country that invented nuclear technology. So let's say we can actually do it as quickly as the Americans. People have been doing it for decades. And let's also be generous. Say it takes 5 years to actually change the law in every state and federally to allow this to happen. Then, friends, we're talking about an operational date for the very first, very optimistic nuclear power plant in Australia of 2047.
ആണവ നിലയങ്ങൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ ചെലവ് എത്രയായിരിക്കും എന്ന വിവരങ്ങൾ നൽകാത്തതിനെ അപലപിച്ച് ഫെഡറൽ ഊർജ്ജമന്ത്രി ക്രിസ് ഭവനും രംഗത്തെത്തി.
The Liberal and National parties, having promised an energy policy, released a list of sites with no costs, no details, no modelling, and they couldn't even release the number of gigawatts or megawatts that would be added to the energy system as a result of this policy. And they can't even confirm that these details will be released before an election, not after.
ആണവ നിലയങ്ങൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ ചെലവ് എത്രയായിരിക്കും എന്ന വിവരം നൽകാത്തതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. അസമയം ആണവ പദ്ധതിയുടെ വിവരങ്ങളെല്ലാം ഒരുമിച്ച് നൽകാതെ ഘട്ടംഘട്ടമായി പൊതുജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ പറഞ്ഞു. ഇതിനു പുറമെ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന ആരോപണങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് ശക്തമായി ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഓസ്ട്രേലിയയിൽ ആണവ ഊർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാൻ നിലവിൽ വിലക്കുണ്ട് അല്ലെങ്കിൽ മൊറട്ടോറിയമുണ്ട്. ഇത് മറികടന്നാൽ മാത്രമാണ് അധികാരത്തിലെത്തിയാൽ ഈ പദ്ധതി ലിബറൽ സഖ്യത്തിന് നടപ്പിലാക്കാൻ കഴിയുക. ഒപ്പം സംസ്ഥാനങ്ങളുടെയും ടെറിട്ടറികളുടെയും സഹകരണം അത്യാവശ്യമായിരിക്കും. നിലവിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പാണ് ഇതിനെതിരെയുള്ളത്. ഓസ്ട്രേലിയ ആണവ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണമോ എന്ന വിഷയം ഇതാദ്യമായല്ല ചർച്ചയാകുന്നത്. 1950 മുതൽ ഈ വിഷയം ചർച്ച ചെയ്തു വരുന്നു. ആണവ പദ്ധതികൾക്ക് ആവശ്യമായ യുറേനിയം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. യുറേനിയം ഉൽപ്പാദനത്തിന് ലോകത്തെ 3rd സ്ഥാനമാണ് ഓസ്ട്രേലിയയ്ക്കുള്ളത്. ലോകത്തെ യുറേനിയം ശേഖരങ്ങളിൽ 33% ഓസ്ട്രേലിയയിലാണുള്ളത്. ഇക്കാര്യങ്ങൾ climatecouncil.org.au സൈറ്റിൽ വ്യക്തമാണ്. എന്തുതന്നെയായാലും ലിബറൽ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓസ്ട്രേലിയ ആണവ പദ്ധതികളിലേക്ക് എന്തുകൊണ്ട് മാറുന്നില്ല എന്ന ചർച്ച കൂടുതൽ ചൂടുപിടിക്കാൻ സാധ്യതയുണ്ട്. അസമയം ഓസ്ട്രേലിയ ഇപ്പോൾ തന്നെ ആണവ പദ്ധതികൾ ഉള്ള ഒരു ന്യൂക്ലിയർ രാജ്യമാണെന്ന് പ്രതിപക്ഷത്തിന്റെ ഊർജ്ജ വക്താവ് ടെഡ് ഒബ്രയൻ പറഞ്ഞു. സിഡ്നിയിൽ ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അർബുദ രോഗത്തിനെതിരെയുള്ള ചികിത്സയിൽ ഈ നിലയം വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഒക്കസ് പദ്ധതിയുടെ ഭാഗമായി ആണവ ഊർജ്ജത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഓസ്ട്രേലിയയ്ക്ക് വൈകാതെ ലഭിക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
Australia already is a nuclear nation. We know that nuclear technology saves lives. We know that because we have a nuclear reactor operating here in Sydney. It's been operating for decades, saving lives, especially diagnosing and treating cancers. Technology we know that also protects lives. Through the AUKUS deal with the United States and the United Kingdom, Australia will have nuclear-propelled submarines.
അസമയം ആണവ നിലയങ്ങൾ വഴി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്ക് എതിരാണെന്ന് ഗ്രീൻസ് നേതാവ് ആദം ബാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്.
Peter Dutton can talk about nuclear as much as he likes, but it's not going to happen. If I wanted to tune into a fantasy, I'd watch Lord of the Rings.
ആണവ പദ്ധതിയിലൂടെയുള്ള ഊർജ്ജ ഉൽപ്പാദനം വളരെ ചിലവേറിയതായിരിക്കുമെന്നാണ് ഫെഡറൽ സർക്കാരിന്റെ വാദം. ആണവ ഊർജ്ജ നിലയങ്ങൾ പരിസ്ഥിതിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലെന്ന് വാദിക്കുന്നവരുമുണ്ട്. അതേസമയം ഈ പദ്ധതി നടപ്പിലായാൽ നിലയങ്ങൾ സ്ഥാപിക്കുന്ന ഇടങ്ങളിലുൾപ്പെടെ ഓസ്ട്രേലിയയിൽ ഒട്ടേറെ പേർക്ക് തൊഴിലവസരങ്ങളുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ പറഞ്ഞു. ലിബറൽ സഖ്യത്തിന്റെ പദ്ധതി പ്രകാരം കോമൺവെൽത്തിനായിരിക്കും ഈ പദ്ധതിയുടെ ഉടമസ്ഥത. ഒപ്പം നിലയങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടത് ഫെഡറൽ സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരിക്കും. രാജ്യത്തിന്റെ ഊർജ്ജ ശൃംഖലകളിൽ ചിലത് ഓസ്ട്രേലിയക്കാർക്ക് ഉടമസ്ഥതയുള്ളതായി മാറേണ്ട സമയം വീണ്ടും എത്തിയിരിക്കുന്നതായി നാഷണൽസ് നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൌഡ് പറഞ്ഞു. ലിബറൽ സഖ്യം അധികാരത്തിലെത്തിയാൽ ആണവ ഊർജ്ജ ഉൽപ്പാദനത്തിലേക്ക് ഓസ്ട്രേലിയ മാറുമെന്നുള്ള പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സമാനമായിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.